الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد സഹോദരങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ശിർക്ക് പ്രചരിപ്പിക്കുന്ന പ്രബോധകന്മാർ തൗഹീദിനെ എതിർക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന സംശയങ്ങൾ, അത് ദുർബലമായിരിക്കും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്. സാധാരണക്കാരനായ ഒരു മുവഹ്ഹിദിന് തന്നെ അത്തരം സംശയങ്ങൾ ഉണ്ടാക്കുന്ന 1000 പണ്ഡിതന്മാരെ വരെ നേരിടാൻ സാധിച്ചേക്കും എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞ വാചകമായിരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. അതിൻ്റെ അർത്ഥം യാദൃശ്ചികമായി ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ്. അതല്ലാതെ സാധാരണക്കാരനായ ഒരു മുവഹ്ഹിദ്, ഒരു മുസ്ലിം, തൗഹീദുള്ള ഒരു വ്യക്തി ഷിർക്കിന്റെ ആളുകളുമായി, ഷിർക്കിന്റെ പ്രബോധകന്മാരുമായി സംവദിക്കണം, സംസാരിക്കണം, വാദപ്രതിവാദം നടത്തണം എന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുകയുണ്ടായി, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുശ്രിക്കുകൾ ഉണ്ടാക്കുന്ന, ഷിർക്കിന്റെ ആളുകൾ കൊണ്ടുവരുന്ന എന്തൊരു സംശയമുണ്ടോ അതിനെല്ലാം വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. വലാ യഅതൂനക ബിമസലിൻ ഇല്ലാ ജിഇനാക ബിൽ ഹഖി വ അഹ്സന തഫ്സീറ. സൂറത്തുൽ ഫുർഖാനിലെ 33-ാമത്തെ ആയത്ത്, അതിന്റെ ആശയം മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബാത്തിലിന്റെ ആളുകൾ, ഷിർക്കിന്റെയും ബിദഅത്തിന്റെയും ആളുകൾ എന്തൊരു വാദവുമായി വന്നാലും അതിനുള്ള വ്യക്തമായ വിശദീകരണം, മറുപടി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് തുടർന്ന് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നു, വ അന അസ്കുറു ലക അഷിയാ മിമ്മാ ദക്കറ അല്ലാഹു ഫി കിതാബി. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ബാത്തിലിന്റെ, വ്യാജമായ വാദങ്ങളുടെ, ഷിർക്കിന്റെയും ബിദഅത്തുകളുടെയും മഅസിയത്തുകളുടെയും ഒക്കെ ന്യായങ്ങളായി അതിന്റെ പ്രബോധകന്മാർ, പ്രചാരകന്മാർ കൊണ്ടുവരുന്ന വാദങ്ങൾക്ക് മറുപടി കൊടുത്തു എന്ന് പറഞ്ഞു. അത്തരം മറുപടികൾ ചിലത് ഞാൻ വിശദീകരിക്കുകയാണ്. ജവാബൻ ലി ഖലാമിൻ ഇഹ്തജ്ജ ബിഹിൽ മുശ്രിക്കൂന ഫീ സമാനിന അലൈന. ഇക്കാലത്ത് നമുക്കെതിരായി മുശ്രിക്കുകൾ കൊണ്ടുവരുന്ന പല വാദങ്ങൾക്കുമുള്ള മറുപടികൾ. നമുക്കറിയാം, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം ജസീറത്തുൽ അറബിൽ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ തൗഹീദിന്റെ പ്രചാരണം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ദാവത്ത് കൊണ്ടാണ്, പ്രബോധനം കൊണ്ടാണ് ഇന്ന് മക്കയും മദീനയും അടക്കം നിലകൊള്ളുന്ന ഹിജാസ്, അതുപോലെ തന്നെ നജ്ദ് ഇങ്ങനെയുള്ള അറേബ്യയുടെ ഹൃദയഭാഗങ്ങളായിട്ടുള്ള നാടുകളിലൊക്കെ യഥാർത്ഥ ഇസ്ലാം പ്രചരിച്ചത്. അതിനുമുമ്പ് അവിടെയൊക്കെ വളരെ കടുത്ത ശിർക്ക് ബിദഅത്തുകളായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, മക്കളുണ്ടാകാൻ വേണ്ടി മരത്തിനോട് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ സ്വഹാബിമാരുടെ പലരുടെയും ഖബറുകൾ കെട്ടിപ്പൊക്കി ആ ഖബറിന് മുന്നിൽ പോയി തങ്ങളുടെ ആവശ്യങ്ങൾ പറയുക, ഇങ്ങനെയുള്ള ആചാരങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത്. അതൊക്കെ നിർത്തലാക്കിയത് ഇദ്ദേഹത്തിന്റെ പ്രബോധനം കൊണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ ദാവത്ത് നടത്തിയപ്പോൾ എതിരാളികൾ ഉണ്ടായിരുന്നു, ഈ ഷിർക്കിന്റെ പ്രചാരകന്മാർ. അവർക്ക് ഒരു വരുമാന മാർഗമാണ് നഷ്ടപ്പെട്ടത്. ഈ മരത്തിന്റെ അടുത്ത് വരുന്ന ആളുകളിൽ നിന്നും, ഖബറിങ്ങളിൽ വരുന്ന ആളുകളിൽ നിന്നുമൊക്കെ അവിടെയുള്ള പുരോഹിതന്മാർ സമ്പാദിച്ചിരുന്നു. അതൊക്കെ നിർത്തലായപ്പോൾ, അതൊക്കെ നിലച്ചുപോയപ്പോൾ അദ്ദേഹത്തിനെതിരെ അവർ ഫത്വകൾ ഇറക്കി. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹു തആല അദ്ദേഹത്തെ കാഫിറാക്കിയവരുണ്ട്. അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ അവർ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുക്കുന്ന ആളാണ്, സഹാബത്തിനെ കുറ്റം പറയുന്ന ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലാത്ത ആളാണ്, ഷഫാഅത്ത് നിഷേധിക്കുന്ന ആളാണ്, ഇങ്ങനെ പറഞ്ഞ് കുറെ ആരോപണങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ശിർക്ക്, അവർ ചെയ്യുന്ന ഈ ബിദഅത്തുകൾ, ഷെയ്ഖുൽ ഇസ്ലാം എതിർത്തിട്ടുള്ള ഈ കാര്യങ്ങൾ, അതിനൊക്കെ തെളിവായി കുറെ ആയത്തുകളും ഹദീസുകളും ഒക്കെ അവർ ഉദ്ധരിക്കുമായിരുന്നു, പ്രചരിപ്പിക്കുമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വ്യാജവാദത്തിന്റെയും ആളുകൾ, ഏതൊരു ബാത്തിൽ, ഏതൊരു നിരർത്ഥകമായ വാദം കൊണ്ടുവന്നാലും അവരുടെയൊക്കെ കൂടെ കുറച്ച് തെളിവുകൾ ഉണ്ടാകും. എന്തിനാണിത് പറയുന്നത്? ഇത് പറയുന്നത് ചില ആളുകൾ ഈ ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ അവർ വന്നിട്ട് പറയും, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ, അല്ലെങ്കിൽ ഷിർക്കിലേക്ക് ക്ഷണിക്കുന്ന, ഖബറാരാധനയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, അവരിങ്ങനെ ഒരു വാദം പറഞ്ഞു, അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു തെളിവ് കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിശയപ്പെടുന്നത് കാണാം. അങ്ങനെ അത്ഭുതപ്പെടേണ്ടതില്ല. അവരുടെയൊക്കെ അടുത്ത്, ഏതൊരു ബാത്തിലിന്റെ ആളുകളുടെ അടുത്തും ചില തെളിവുകളുണ്ടാകും. നിങ്ങൾ അപ്പോ ഏതൊരു ബിദഅത്തിന്റെയും ശിർക്കിന്റെയും ആളുടെ അടുത്തും തെളിവുകൾ ഉണ്ടായിരിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ ആ തെളിവുകൾ ദുർബലമായിരിക്കും. അത് ഇൽമുള്ള ആളുകൾക്ക് ആ വാദങ്ങൾ ബാത്തിലാണ് എന്ന് മനസ്സിലാകും. ഇനി ഇങ്ങനെയുള്ള വാദങ്ങൾ, തെറ്റായ വാദങ്ങൾക്ക്, തെറ്റായ ആശയങ്ങൾക്ക്, ആദർശങ്ങൾക്ക് തെളിവായി കൊണ്ടുവരുന്ന കാര്യങ്ങൾ, തെളിവുകൾ, അത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള തെളിവുകൾ മുഴുവൻ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഒന്നുകിൽ അത് വ്യാജമായ റിപ്പോർട്ടുകളായിരിക്കും, നഖ്ലുൻ കാദിബ്, കളവായിട്ടുള്ള റിപ്പോർട്ടുകൾ. ചിലപ്പോൾ ഹദീസുകൾ, മൗദുആയ വ്യാജമായ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്ത ഹദീസുകൾ, ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ആയത്തുകൾ തന്നെ ഖുർആനിലില്ലാത്ത ആയത്തുകൾ, ആയത്തിൽ കൃത്രിമത്വം കാണിച്ചുകൊണ്ട് ആയത്തൊക്കെ തിരുത്തിക്കൊണ്ട് ഖുർആനിലില്ലാത്ത ആയത്തുകളൊക്കെ ഓതിയിട്ടുള്ള ആളുകളുണ്ട്, ഷിർക്കിന്റെ ആളുകൾ, റാഫിളികൾ. അല്ലാത്ത ആളുകൾ തന്നെ ചില ബാത്തിലിന്റെ ആളുകൾ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയത്ത് കടത്തിക്കൂട്ടിയ സംഭവങ്ങളുണ്ട്. ഹദീസിന്റെ കാര്യത്തിൽ അത് അറിയപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയപ്പെട്ടിട്ടുള്ള ഖബറാരാധകന്മാർ, ഖബറിന്റെ അടുത്ത് പോയി നമ്മുടെ ആവശ്യങ്ങൾ പറയാം എന്ന് പറയുന്ന ഔലിയാക്കന്മാരെ, ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവർ പറയുന്ന ഒരു ഹദീസുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. ശരിക്കും അവിടുന്ന് പറഞ്ഞിട്ടില്ല. ഇദാ അയ്യദ്കുമുൽ ഉമൂർ ഫഅലൈക്കും ബി അസ്ഹാബിൽ ഖുബൂർ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വഴിമുട്ടിയാൽ, ഗതിമുട്ടിയാൽ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെയാൽ, പ്രയാസങ്ങൾ വന്നാൽ, ഫഅലൈക്കും ബി അഹ്ലിൽ ഖുബൂർ, ഖബറാളികളെ നിങ്ങൾ സമീപിച്ചുകൊള്ളുക, ഖബറിൽ കിടക്കുന്ന മഹാന്മാരോട് പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിവർ വാദിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നഖ്ലുൻ കാദിബ്, കളവായിട്ടുള്ള റിപ്പോർട്ടുകൾ, ചിലപ്പോൾ ആയത്തുകളായിരിക്കും, ചിലപ്പോൾ ഹദീസുകളായിരിക്കും, ചിലപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമിയങ്ങൾ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. നമ്മൾ കശ്ഫ് ശുബഹാത്തിന്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ജഅഫർ സാദിഖ് റഹിമഹുല്ലാ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ ഷിയാക്കൾ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ആരോപണങ്ങൾ. ഷിയാക്കൾ, റാഫില, അവർ ജാഹിൽ എന്ന് പറയുന്ന മുൻഗാമിയായ ഒരു അദീബ്, ഒരു സാഹിത്യകാരൻ, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഞങ്ങളുടെ വാദങ്ങൾ ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ നല്ല മനോഹരമായ ശൈലിയിൽ ഈ വാദങ്ങളൊക്കെ എഴുതി തരണം. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, അറബി ഭാഷയിൽ കഴിവുള്ളൊരു പണ്ഡിതനാണ്, ഷറഈൽ, ദീനിൽ അറിവുള്ള ആളല്ല. അപ്പം അദ്ദേഹത്തിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ വാദങ്ങളൊക്കെ നിങ്ങൾ വളരെ ആകർഷകമായ രൂപത്തിലൊന്ന് അവതരിപ്പിച്ചു തരണം. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങളുടെ വാദങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങൾ എനിക്ക് എഴുതി തരിക, ഞാൻ കുറച്ച് ദിവസം കൊണ്ടത് നല്ല സാഹിത്യത്തിൽ മാറ്റിയെഴുതി നിങ്ങൾക്ക് തരാം. അവർ അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തു തങ്ങളുടെ വാദങ്ങൾ എന്തൊക്കെയാണ്. എന്തൊക്കെയാണ് അവരുടെ വാദങ്ങൾ? അബൂബക്കറും ഉമറും കാഫിറാണ് റളിയല്ലാഹു അൻഹുമ, അവർ പറയുന്നതാണ് റാഫിളികൾ. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു വഹി കിട്ടേണ്ടിയിരുന്നത്, ആൾ മാറിപ്പോയതാണ്, ജിബിർ അലൈഹിസ്സലാം ചതിച്ചതാണ്, നഊദു ബില്ലാ, ഇങ്ങനെയുള്ള അബദ്ധങ്ങളാണ്. ഇതൊക്കെ അവർ ജാഹിദിനോട് പറഞ്ഞിരിക്കാം. ഏതായിരുന്നാലും അവരുടെ വാദങ്ങൾ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വാദങ്ങളൊന്നും തന്നെ എത്ര ഭംഗി കൂട്ടിയാലും ഭംഗി കൂടുന്നില്ല, ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എന്ത് പറയുമ്പോഴും, എന്തൊരു വാത്തിൽ പറയുമ്പോഴും ഖാല ജഅഫർ സാദിഖ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ജഅഫർ സാദിഖ് റഹിമഹുല്ലാ അലി റളിയല്ലാഹുവിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരു മഹാനായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതങ്ങോട്ട് പറഞ്ഞാൽ മതി, എന്നാൽ കുറച്ചെങ്കിലും ആൾക്കാർ വിശ്വസിച്ചോളൂ. അപ്പൊ ഇങ്ങനെ പണ്ഡിതന്മാരുടെ പേരിലുള്ള കളവുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഒന്നാമത്തെ വാദം ഇതായിരിക്കും, ഒന്നാമത്തെ ഇനം ഇതാണ്, ബാത്തിലിന്റെ ആളുകൾ, ഷിർക്കിന്റെയും ബിദഅത്തിന്റെയും ആളുകൾ പറയുന്ന വാദങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം കളവുകളായിരിക്കും. അപ്പൊ അവരുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക. ഒന്നാമത്തേത് കളവുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നബിദിനാഘോഷത്തിന് തെളിവായിട്ട് ധാരാളം തെളിവുകൾ കൊണ്ടുവരും. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു കുന്നോളം സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ മൗലിദാഘോഷത്തിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. ഇതേ ആളുകൾ തന്നെ പറയുന്നത് മൗലിദാഘോഷം ഹിജ്റ 300 ശേഷം ഉണ്ടായതാണെന്നാണ്. അപ്പൊ എങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു 300 ശേഷം പിന്നെ പറഞ്ഞതാണോ? അപ്പൊ ഇങ്ങനെയുള്ള കളവുകൾ ഉണ്ടായിരിക്കും, അതായിരിക്കും അധികവും. രണ്ടാമത്തേത് അൽഫാദുൻ മുസ്തബിഹ ഫീ നുസൂസിൻ സഹീഹ, സഹീഹായ തെളിവുകൾ തന്നെയായിരിക്കും, പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ആ വാചകത്തിന്റെ ആശയം ഇവർ പറയുന്നത് പോലെ ആവുകയില്ല. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ, ജനങ്ങളെ നിങ്ങൾ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ പാലിക്കുക, വബ്തഗു ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീല തേടുക, ഒരു മധ്യവർത്തിയെ സ്വീകരിക്കുക. വസീല എന്ന് പറഞ്ഞാൽ ഇടയാളൻ എന്നൊരു അർത്ഥം ഭാഷയിലുണ്ട്, വേറെയും അർത്ഥങ്ങളുണ്ട്. അപ്പൊ വസീല നിങ്ങൾ തേടുക, അള്ളാഹുലേക്ക് ഒരു മാർഗം വേണം, അടുക്കാൻ നിങ്ങൾക്ക് ഒരു വഴി വേണം. അപ്പൊ അവർ പറയും അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള വഴിയാണ് മഹാന്മാർ. മഹാന്മാരുടെ അടുത്ത് പോയി പറയുക, അവരോട് നമ്മുടെ പരാതി പറയുക, അവരോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുക, അവർ അള്ളാഹുവിനോട് പറഞ്ഞുകൊള്ളും. ഇതാണ് വസീല. ഈ ആയത്ത് സഹീഹാണ്, ശരിയാണ്, ഖുർആനിലുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ വസീല എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? വസീല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തഫ്സീറുകൾ പരിശോധിക്കുക, സലഫു സ്വാലിഹീങ്ങൾ പറഞ്ഞ തഫ്സീറുകൾ നോക്കുക. അല്ല, അമാലു സാലിഹ, സാലിഹായ അമലുകൾ, അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗമായി അമലുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ് തഫ്സീറുകളെല്ലാം പറയുന്നത്. മഹാന്മാരാണ് ഇവിടെ വസീല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ അർത്ഥം സ്വഹാബത്തോ താബിഈങ്ങളോ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ശരിയായ തെളിവുകളായിരിക്കും, പക്ഷെ അതിന്റെ അർത്ഥം ഇവർ ദുർവ്യാഖ്യാനിക്കുകയായിരിക്കും. ഇതായിരിക്കും രണ്ടാമത്തെ ഇനം തെളിവുകൾ. ഇതിനും ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തെളിവ് ശരിയായിരിക്കും, പക്ഷെ ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയായ രൂപത്തിലാവുകയില്ല, അതിന്റെ നേരെ വിപരീതമായ അർത്ഥത്തിലൊക്കെ ആയിരിക്കും. മൂന്നാമത്തെ ഇനം തെളിവുകൾ, ഇഹ്തിജാജുൻ ബിമൻ ഖൗലുഹു ലൈസ ഹുജ്ജ വലാ യജിബു ഇത്തിബാഉഹു. തെളിവല്ലാത്ത കാര്യങ്ങൾ ചില മഹാന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അവർ മഹാന്മാർ തന്നെ ആയിരിക്കും, പറഞ്ഞത് ശരിയായിരിക്കും, അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത് പറഞ്ഞു എന്നത് ശരിയായിരിക്കും. പക്ഷേ അവരുടെ വാദം പിന്തുടരാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടില്ല. ഉദാഹരണത്തിന്, അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഇമാം സുബ്ഖി പറഞ്ഞു എന്ന് പറയും. ഇമാം സുബ്ഖി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 800 വർഷത്തോളം കഴിഞ്ഞിട്ട് ജനിച്ച ഒരു മനുഷ്യനാണ്, ഒരു മഹാനാണ്, പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, അത് തെറ്റായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്തിബാ ചെയ്യാൻ, പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ട ഒരാളുമില്ല. അള്ളാഹു നമ്മോട് ഒരാളെയും പിന്തുടരാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സ്വഹാബത്തിന്റെ ഇജ്മാ, സ്വഹാബത്ത് ഏകോപിച്ചാൽ അത് നമുക്ക് തെളിവാണ്, അവരെ നമ്മൾ പിന്തുടരണം. അതല്ലാതെ ഒരു വ്യക്തിയെ നമുക്ക് ഇവരെ പിന്തുടരാനില്ല. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞതുപോലെ, മാമിന്ന അഹദുൻ ഇല്ലാ യുഖബലു മിൻ ഖൗലിഹി വയുറദ്ദു അലൈഹി ഇല്ലാ സാഹിബു ഹാദൽ ഖബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി ഒഴിച്ചാൽ പിന്നെ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, ബാക്കി എല്ലാവരുടെയും ബാക്കിൽ. അങ്ങനെ അല്ലാത്ത ഒരാളുമില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖൗല് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനോട് യോജിച്ചിട്ടില്ലെങ്കിൽ എടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം മനുഷ്യനാണ്. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ അറിയാതിരിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പിന്തുടരാൻ കൽപ്പിച്ചിട്ടില്ലാത്ത ആളുകളുടെ വാക്കുമായി അവർ വരും. ഇന്ന ഇമാമ് പറഞ്ഞ വാക്കാണ് നമ്മുടെ തെളിവ്, ഇന്ന ഇമാമ് പറഞ്ഞ വാക്കാണ് നമ്മുടെ തെളിവ്, ഇന്ന ഷെയ്ഖ് പറഞ്ഞതാണ്, ഇന്ന പണ്ഡിതൻ പറഞ്ഞതാണ് നമ്മുടെ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വാക്കുകൾ അവർ പറയും. സുയൂത്തി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. സുയൂത്തി എന്നാണ് പറഞ്ഞത്? സുയൂത്തിയുടെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് തെറ്റുപറ്റാം. അപ്പോ തെറ്റുപറ്റാവുന്ന ആളുകളുടെ, മനുഷ്യരുടെ വാക്കുകൾ, ആ പണ്ഡിതന്മാരുടെ പേരൊക്കെ ചിലപ്പോൾ അവർ വളരെ ദീർഘമായ വാക്കുകൾ ഉപയോഗിച്ച് പറയും. ഇന്ന ഷെയ്ഖ്, അല്ലാമ, മുഹദ്ദിസ്, ഫഖീഹ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പേരുകളൊക്കെ പറഞ്ഞ് അവർ പറയും. എത്ര വലിയ പേരായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി വഹി അവസാനിച്ചിട്ടുണ്ട്. അതിനുശേഷം എത്ര മഹാൻ പറഞ്ഞാലും അത് നമുക്ക് തെളിവല്ല. അതുപോലെ തന്നെ നാലാമത്തെ ഇനം തെളിവുകൾ, അവർ തെളിവാക്കുന്ന കാര്യങ്ങൾ, അഹ്വാലുൻ ഷൈത്താനിയ, പിശാജ് ഉണ്ടാക്കുന്ന ചില ഹാലുകൾ. ചില ആളുകളുണ്ടാകും, ചില പുരോഹിതന്മാർ, ഷെയ്ഖുമാരെന്ന് പറയുന്ന തരീഖത്തിന്റെ ഷെയ്ഖുമാർ അല്ലെങ്കിൽ തങ്ങന്മാർ എന്നൊക്കെ പറഞ്ഞിരിക്കും. അവർ ചില അത്ഭുതങ്ങൾ കാണിക്കും, കറാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില അത്ഭുത വിദ്യകൾ കാണിക്കും. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് രണ്ടു തരത്തിലുണ്ട്. പ്രകൃതി ചര്യക്കെതിരായി, സാധാരണഗതിയിലുള്ള മനുഷ്യന്മാരുടെ കഴിവിനെതിരായി സംഭവിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യൻ കാണിക്കുന്ന അത്ഭുതകരമായ പ്രവൃത്തികൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, അഹ്വാലുൻ ഷൈത്താനിയ, പിശാജ് കാണിക്കുന്ന ചില പ്രവൃത്തികളുണ്ട്. രണ്ടാമത്തേത് കറാമാത്ത്, അള്ളാഹു തആല കൊടുക്കുന്ന കറാമത്തുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അവന് അത്ഭുതകരമായ ചില കഴിവുകൾ കൊടുക്കും. സാന്ദർഭികമായി, യാദൃശ്ചികമായി ചിലപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവ് വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല വിശദീകരിച്ച അസ്ഹാബുൽ കഹഫിന്റെ കഥ, അതുപോലെ മറിയം അലൈഹി സ്വലാമിന് അള്ളാഹു തആല ഭക്ഷണം കൊടുത്ത കഥ, പള്ളിയിലേക്ക് അള്ളാഹു തആല പഴങ്ങൾ ഇറക്കിക്കൊടുത്തിരുന്നു. അത് വേനൽക്കാലത്ത്, തണുപ്പ് കാലത്ത് മാത്രം ഉണ്ടാകുന്ന പഴങ്ങൾ കിട്ടും. തണുപ്പ് കാലത്ത് ആ കാലത്ത് ഉണ്ടാകാത്ത പഴങ്ങൾ, വേനലിൽ മാത്രം കിട്ടുന്ന പഴങ്ങൾ പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത് അള്ളാഹു കൊടുത്ത കറാമത്താണ്. അപ്പൊ അള്ളാഹു കൊടുക്കുന്ന കറാമത്തുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ പിശാജ് കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. നമുക്കറിയാം പിശാജിക്കൾക്ക് അള്ളാഹു തആല ചില കഴിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജിന്നിൽപ്പെട്ട പിശാജിക്കൾ, അവരെന്തെങ്കിലുമൊക്കെ അത്ഭുതം കാണിക്കും. ഇതെങ്ങനെയാ വേർതിരിച്ചറിയാ? എളുപ്പമാണ് വേർതിരിച്ചറിയാൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണ്, അള്ളാഹു കറാമത്ത് കൊടുക്കുന്ന മഹാന്മാരാരാണ് എന്ന് അള്ളാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. അല്ല, ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വഖാനു യത്തഖൂൻ, ഈമാനും തഖ്വയുമുള്ളവരാണ് വലി എന്ന് പറയുന്നത്. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? തൗഹീദ്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ ഇബാദത്തുകൾ അർപ്പിക്കാവൂ, ഇതാണ് തൗഹീദ്, ഇതാണ് ഈമാൻ, ഈമാന്റെ അടിത്തറ. അതില്ലാത്തവൻ ഈമാനില്ല. അപ്പോ ഈ അത്ഭുതം കാണിക്കുന്ന വ്യക്തി തന്റെ കൈ തൊട്ടുമുത്തണം, അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്നോട് വന്ന് പറയണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഹാനോട് പറയണം എന്ന് പറഞ്ഞാൽ അവൻ ഈമാനുള്ളവനല്ല, തൗഹീദുള്ളവനല്ല. അതോടുകൂടി അവൻ വലിയല്ലെന്ന് ഉറപ്പായി. അതുപോലെ തന്നെ രണ്ടാമത്തെ നിബന്ധന എന്താണ്? വഖാനു യത്തഖൂൻ, തഖ്വയുണ്ടായിരിക്കും, ഈമാൻ ഉണ്ടായിരിക്കും, തഖ്വയുണ്ടാകും. തഖ്വ എന്ന് പറഞ്ഞാൽ ഫർളുകൾ കൃത്യമായി ചെയ്യും, ഹറാമുകൾ പൂർണ്ണമായി ഉപേക്ഷിക്കും. അഞ്ചു നേരത്തെ ജമാഅത്ത് നമസ്കാരം, ഔലിയാക്കന്മാരെന്ന് പറയുന്ന മിക്ക ആളുകളും അതില്ലാത്തവരാണ്. ജമാഅത്ത് നമസ്കാരം അവർക്ക് ഉണ്ടാവുകയില്ല. ചിലപ്പോൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ അവരൊരു ആശ്രമം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ള നമസ്കരിക്കുക. ജുമുഅക്ക് പോവില്ല അങ്ങനത്തെ ഔലിയാക്കന്മാർ. അതുപോലെ തന്നെ ഹറാമുകൾ പൂർണ്ണമായി ഉപേക്ഷിക്കും. അല്ലെ, സ്ത്രീകൾ അവരുടെ അടുത്തേക്ക് ഒറ്റക്ക് പോകും, സ്ത്രീകളുടെ ശരീരത്തിൽ സ്പർശിക്കും, സ്ത്രീകൾക്ക് പിന്നെ മന്ത്രിച്ച് ഊതി കൊടുക്കുക എന്നുള്ള പേരിൽ അവരുടെ ശരീരത്തിൽ തൊടും. ഇങ്ങനെയുള്ള ഹറാമുകൾ അവർ ചെയ്യും. പുരുഷന്മാരില്ലാതെ മഹറമില്ലാത്ത സ്ത്രീകൾ അവരുടെ അടുത്ത് പോയിരിക്കും. അതുപോലെ തന്നെ നാനാവിധത്തിലുള്ള ഹറാമുകൾ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഔലിയാക്കന്മാരുണ്ട്, ഔലിയാക്കൾ എന്ന് പറയുന്ന വാദിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കണ്ടാൽ ഉറപ്പിക്കാം ഇത് പിശാജിന്റെ വലിയാണ്, അള്ളാഹുവിന്റെ വലിയല്ല. കാരണം പിശാജിന് ചില ഔലിയാക്കന്മാരുണ്ട്. ഇന്നമ സുൽത്താനുഹു അലല്ലദീന യതവല്ലൂനഹു, പിശാജിന് പിഴപ്പിക്കാൻ സാധിക്കുക അവന്റെ ഔലിയാക്കളെ മാത്രമാണ്. അപ്പൊ പിശാജിന് ചില ഔലിയാക്കന്മാരുണ്ട്, അള്ളാഹ്ക്ക് ചില ഔലിയാക്കന്മാരുണ്ട്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള എളുപ്പവഴി ഇതാണ്. ഈമാനുണ്ടോ തൗഹീദുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും വലിയ എന്ന് പറഞ്ഞ് വാദിച്ച് ഇങ്ങനെയുള്ള ആത്മീയ ചികിത്സ നടത്തുന്ന ആളുകൾ തൗഹീദിന്റെ പ്രചാരകന്മാരായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ തൗഹീദ് വിശദീകരിച്ച് അവർ പ്രസംഗിക്കുന്നത്, ഷിർക്കിനെതിരെ അവർ സംസാരിക്കുന്നത്? അവർ ചെയ്യുന്നത് ഷിർക്കല്ല എന്ന് സങ്കല്പിക്കുക. നാട്ടിൽ ഷിർക്ക് നടക്കുന്നുണ്ടല്ലോ, വിഗ്രഹാരാധന ഈ നാട്ടിലുണ്ടല്ലോ, ഈ നാട്ടിൽ കുരിശിനെ ആരാധിക്കുന്നവരുണ്ടല്ലോ, അവർക്കെതിരെ ഏതെങ്കിലും വലിയ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് തൗഹീദ് വിശദീകരിച്ചു കൊടുത്ത് ഇസ്ലാമിലേക്ക് അവർ ക്ഷണിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ? ഒരിക്കലുമില്ല. അപ്പൊ മനസ്സിലാക്കാം ഇത് പിശാജിന്റെ ഔലിയാക്കളാണ്. ഇനി ഈ വിഷയത്തെ വിശദമായി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കിതാബുകളുണ്ട്, ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ലക്ഷണങ്ങളും പിശാജിന്റെ ഔലിയാക്കളുടെ ലക്ഷണങ്ങളും വിശദീകരിക്കുന്ന കിതാബുകൾ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, അൽ ഫുർഖാൻ ബൈന ഔലിയാ ഇർറഹ്മാൻ വ ഔലിയാ ഇശ്ശൈത്താൻ, ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരാണ് ഷെയ്ത്താന്റെ ഔലിയാക്കൾ എന്നാണ് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്. അപ്പൊ ഇതാണ് അവരുടെ നാലാമത്തെ തെളിവ്. അവർ പറയും ഇന്ന വലിയന്റെ അടുത്ത് പോകുമ്പോൾ രോഗം മാറുന്നുണ്ടല്ലോ, ഇന്ന തങ്ങളുടെ അടുത്ത് പോകുമ്പോൾ നല്ല മനസ്സമാധാനം കിട്ടുന്നുണ്ടല്ലോ. അത് നേരത്തെ പറഞ്ഞു, രണ്ടിൽ ഒന്നായിരിക്കും. ഒന്നുകിൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ വലിയ ആയതുകൊണ്ട് ചിലപ്പോൾ അള്ളാഹു കാണിച്ച കറാമത്തായിരിക്കും. കറാമത്ത് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ തോന്നുമ്പോൾ എടുത്ത് കാണിക്കാനുള്ളതല്ല, അത് വേറെ വിഷയം. അവരുടെ പോലും അറിവില്ലാതെ അള്ളാഹു തആല കാണിക്കുന്നതായിരിക്കും എന്ന് മാത്രമല്ല, അള്ളാഹു തആല ഒരു കറാമത്ത് ഒരാൾക്ക് കൊടുത്താൽ ആ കറാമത്ത് മറച്ചു വെക്കൽ അവർക്ക് സുന്നത്താണ്, അത് പുറത്തറിയിക്കാൻ പാടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, ഒരു സ്ത്രീ അവളുടെ ഹൈള് മറച്ചു വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു വലിയ തന്റെ കറാമത്ത് മറച്ചു വെക്കും, ആളുകൾ അറിയരുത് എന്ന് ആഗ്രഹിക്കും. അപ്പോ ഒന്നുകിൽ കറാമത്തായിരിക്കും, അല്ലെങ്കിൽ പിശാജ് തോന്നിപ്പിക്കുന്നതായിരിക്കും. ഒരു സമാധാനം പിശാജ് തോന്നിപ്പിക്കും, പിശാജ് മനസ്സിൽ ഇങ്ങനെ സമാധാനമുള്ളതായിട്ട് തോന്നിപ്പിക്കും. ചിലപ്പോൾ രോഗം മാറിയതായിട്ട് പിശാജ് തോന്നിപ്പിക്കും. പിശാജിന് അതിന് പല തന്ത്രങ്ങളുമുണ്ട്. ഹദീസിൽ നിങ്ങൾ വായിച്ചിരിക്കും, ഒരു സ്വഹാബി, അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ജൂതന്റെ അടുത്ത് പോയി മന്ത്രിച്ച ഒരു മാല കഴുത്തിലിട്ടിട്ടുണ്ട്. അദ്ദേഹം ആ സ്വഹാബി ഭാര്യയോട് ദേഷ്യം പിടിക്കും, ദേഷ്യം കാണിക്കും. അപ്പൊ ഇവര് പറയും, ഞാനത് ഇടാനുള്ള കാരണം കണ്ണിൽ നിന്ന് ഇങ്ങനെ വെറുതെ കണ്ണീര് വരുന്നുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ജൂതൻ കൊടുത്ത മാല കഴുത്തിലിട്ടാൽ അത് അവിടെ നിൽക്കും, ആ മാല അഴിച്ചാൽ വീണ്ടും കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുകൊണ്ടിരിക്കും. അപ്പോ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത എന്താണ്? പിശാജ് ഒരു ചെറിയ കൊള്ളി കൊണ്ട്, മരക്കൊള്ളി കൊണ്ട് കണ്ണിൽ കുത്തുകയാണ്, എന്നിട്ട് കണ്ണിന്ന് കണ്ണീര് വന്നുകൊണ്ടിരിക്കും. ഈ മാല ഇട്ടാൽ പിശാജ് അത് നിർത്തും. ആ ജൂത വലിയ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ജൂതനാണ് ഇപ്പണി ചെയ്തത്, അയാളിൽ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ പിശാജ് പല തന്ത്രങ്ങളും കാണിക്കും. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞത്, ഒരാൾ തീയിലൂടെ നടന്നു പോകുന്നത് കണ്ടാലും, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടാലും, വായുവിൽ പറക്കുന്നത് കണ്ടാലും അവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ഏതുവരെ? അവന്റെ വാദങ്ങളും പ്രവൃത്തികളും ഖുർആനിനും സുന്നത്തിലും മുന്നിൽ നിങ്ങൾ വെച്ച് പരിശോധിക്കുന്നത് വരെ. അവൻ പ്രചരിപ്പിക്കുന്ന തൗഹീദാണോ, അവൻ തഖ്വയോടെ ജീവിക്കുന്ന ആളാണോ, ഈ രണ്ട് കാര്യങ്ങൾ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കണം. എന്നിട്ട് പരിശോധിച്ച് തൃപ്തിപ്പെട്ടാൽ മനസ്സിലാക്കാം അത് വലിയായിരിക്കാം, അല്ലെങ്കിൽ അത് പിശാജിന്റെ വലിയായിരിക്കും, ജോത്സ്യനും മരണക്കാരനുമായിരിക്കും. അപ്പൊ ഇതാണ് നാലാമത്തെ ഇനം തെളിവുകൾ. ഇപ്പൊ ബാത്തിലിന്റെ ആളുകൾ പഴച്ച ആളുകൾ ഓരോരുത്തർക്കും അവരുടെ അതാത് ആളുകളുടെ അവസ്ഥക്കനുസരിച്ചാണ് തെളിവ് പറഞ്ഞു കൊടുക്കുക. കുറച്ച് ദീനൊക്കെ പഠിക്കുന്ന ആളുകളോട് ദർസിലൊക്കെ ഓതുന്ന കുട്ടികളോട് എന്ത് പറയും, ഇങ്ങനെ ഒരു ആയത്തുണ്ട് ഹദീസുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ട്, ഇമാം സുബ്കി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കും. സാധാരണക്കാരായ സ്ത്രീകളെയും വൃദ്ധന്മാരെയും കുട്ടികളെയൊക്കെ അവർ പറ്റിക്കുക, ഇന്ന തങ്ങളടുത്ത് പോയാൽ രോഗം മാറും, ഇന്ന ആളുടെ അടുത്ത് പോയാൽ സമാധാനം കിട്ടും, ഇങ്ങനെ ഓരോ ആളുകളെ അവരവരുടെ അവസ്ഥക്കനുസരിച്ച് ഇവർ വഞ്ചിക്കും. അതുകൊണ്ട് ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കൽ ആവശ്യമാണ്. അഞ്ചാമത്തെ ഇനം തെളിവുകൾ തെജിരിബത്തായിരിക്കും, അനുഭവം. ഇവർ പറയും ഇന്ന ഒരു പ്രവൃത്തി ചെയ്താൽ അതുകൊണ്ട് ഫലം കിട്ടുന്നുണ്ട് അല്ലെ, ചില ബാത്തിലായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ തെളിവാക്കുക, തെജിരിബയായിരിക്കും, അനുഭവമായിരിക്കും. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഇന്ന ദിക്ർ ഇത്ര പ്രാവശ്യം ചൊല്ലിയാൽ റിസ്ക്കിൽ വിശാലത ഉണ്ടാക്കുന്നുണ്ട്, കടങ്ങൾ മാറിക്കിട്ടുന്നുണ്ട് എന്ന് ഇന്ന തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് അനുഭവത്തിലൂടെ തെളിഞ്ഞതാണ് എന്ന് പറയും. ഇന്ന ജാറത്തിൽ പോയിട്ട് എത്രയോ ആളുകൾക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്, അനുഭവത്തിലൂടെ തെളിഞ്ഞതാണ്. അനുഭവം എന്നുള്ളത് ഇസ്ലാമിൽ തെളിവാണോ? ഒരിക്കലും തെളിവല്ല. ഒരാൾക്ക് അനുഭവത്തിലൂടെ ഒരു കാര്യം ബോധ്യപ്പെട്ടു എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിൽ തെളിവല്ല. ഒരു പക്ഷേ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരിക്കും, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരിക്കും. അപ്പൊ ഈ അഞ്ച് ഇനങ്ങളായിരിക്കും ബാത്തിലിന്റെ ആളുകളുടെ തെളിവുകൾ. ഒന്നുകിൽ നഖ്ലുൻ കാദിബ്, കളവ് പറയായിരിക്കും, ഇന്ന ആയത്തിലുണ്ട്, ഇന്ന ഹദീസിലുണ്ട്, അങ്ങനെ ഒരു ആയത്തെ ഖുർആനിൽ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ആയത്തിൽ ഒരു അക്ഷരം മാറ്റിയിട്ടുണ്ടാകും. നമ്മൾ പറഞ്ഞു മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി ചെയ്തിട്ടുള്ളതാണ്, ഒലു അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു. മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹ് പറയാണ് എന്ത്, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വലിയ അക്രമം ചെയ്തു. എന്താണ്, ഒരു കേസ് തീർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരാതെ യഹൂദിയായ കഅബ് ഇബ്നുൽ അശ്റഫ് എന്ന് പറയുന്ന പുരോഹിതന്റെ അടുത്ത് പോയി, മാരണക്കാരന്റെ അടുത്ത് പോയി. അപ്പൊ ആ തെറ്റവർ ചെയ്തു, അതിൽ നിന്ന് മടങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും പാപമോചനത്തിന് തേടുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, കാരണം റസൂലിനോട് ചെയ്തൊരു തെറ്റാണ്, അപ്പൊ അത് പുറത്തു കൊടുത്തുകൊണ്ട് റസൂൽ അള്ളാഹുവിനോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലവജദുല്ലാഹ തവ്വാബൻ റഹീമ, അള്ളാഹു തആല പാപങ്ങൾ പൊറുക്കുമായിരുന്നു, അവരുടെ തെറ്റ് അള്ളാഹു പൊറുക്കുമായിരുന്നു. ഇവരെന്ത് ചെയ്തു, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്നത് മാറ്റിയിട്ട് വസ്തഗ്ഫറ ലഹുമുർ റസൂല, റസൂലിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നെങ്കിൽ എന്നാക്കി. ഇതാണ് നഖ്ലുൻ കാദിബ്. ഖുർആനിലില്ല അങ്ങനെ ഒരു ആയത്ത്, ഇങ്ങനെ ഹറക്കത്ത് റസൂല എന്നുള്ള ഫത്ഹ് ഖുർആനിൽ എവിടെയും ഇല്ല. രണ്ടാമത്തെ ഇനം തെളിവുകൾ നമ്മൾ പറഞ്ഞു, അൽഫാദുൽ മുസ്തബിഹ, സംശയമുണ്ടാക്കുന്ന ചില ആയത്തുകളും ഹദീസുകളും എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണെന്ന് സാധാരണക്കാർക്കറിയില്ല. സംശയം ഉണ്ടാക്കുന്ന ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ എല്ലാ മനുഷ്യർക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു ആയത്തുമില്ല, മറിച്ച് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത, ജനങ്ങളുടെ വിവരക്കേടുകൊണ്ട്, ആളുകൾ ദീൻ പഠിക്കാത്തതുകൊണ്ട്, തഫ്സീർ പഠിക്കാത്തതുകൊണ്ട് സംശയമുണ്ടാക്കുന്ന ചില ആയത്തുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ കൊണ്ടുവരും. മൂന്നാമത്തേത്, പ്രമാണമല്ലാത്ത വ്യക്തികളുടെ വാക്കുകൾ പ്രമാണമാക്കും. മദ്ഹബിന്റെ ഇമാമ് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന നാട്ടിലെ മുഫ്തി പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മരിച്ചുപോയ മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെളിവല്ലാത്ത കാര്യങ്ങൾ തെളിവാക്കും. നാലാമത്തേത്, പൈശാചികമായ അഹ്വാൽ, പൈശാചികമായ അത്ഭുതവിദ്യകൾ കാണിച്ചുകൊണ്ട്. അഞ്ചാമത്തെ ഇനം തജ്രിബ, അനുഭവം, ഇന്ന കാര്യം അനുഭവമുണ്ട്, അനുഭവത്തിലൂടെ തെളിഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ അഞ്ച് തരത്തിലുണ്ടാകും തെളിവുകൾ, ബാത്തിലിന്റെ തെളിവുകൾ, വ്യാജമായ നിരർത്ഥകമായ ഖുർആന്റെയും സുന്നത്തിന്റെയും പിൻബലമില്ലാത്ത വാദങ്ങൾക്ക് കൊണ്ടുവരുന്ന തെളിവുകൾ ഈ അഞ്ചിലൊരു ഇനമായിരിക്കും. തുടർന്ന് അദ്ദേഹം പറയുന്നു, വ അന അദ്കുറു ലക അശിയാഅ മിമ്മ ദക്കറ അല്ലാഹു ഫീ കിതാബിഹി ലികലാമി ഇഹ്തജ്ജ ബിഹിൽ മുശ്രിക്കൂന ഫീ സമാനിന അലൈന. ഇത്തരത്തിൽ മുശ്രിക്കുകൾ കൊണ്ടുവരുന്ന വാദങ്ങൾ നമ്മൾ പറഞ്ഞു. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ദഅവത്ത് നടത്തിയപ്പോൾ ഒരുപാട് ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്ത് ഇദ്ദേഹത്തിന് സഹായിയായി ആരുമില്ല, ആ രാജ്യം മുഴുവൻ അദ്ദേഹത്തിനെതിരാണ്. പിന്നീട് പതുക്കെ പതുക്കെയാണ് അദ്ദേഹത്തിന് അനുയായികൾ ഉണ്ടായത്. അപ്പൊ ഈ ശത്രുക്കൾ നാനാവിധത്തിലുള്ള വാദങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവരിൽ പലരും നല്ല അറിവുള്ളവരാണ്. അവരുടെ വാദങ്ങൾക്കുള്ള ചില മറുപടികൾ ഞാൻ പറയുകയാണ്. ഫനഖൂൽ, അതിനു മുമ്പായി ആമുഖമായി ഞാൻ പറയട്ടെ. വജവാബു അഹ്ലിൽ ബാത്തുലി മിൻ തരീഖൈൻ മുജ്മലിൻ വ മുഫസ്സൽ. ബാത്തുലിന്റെ ആളുകൾക്ക്, അബദ്ധങ്ങൾ പറയുന്ന ആളുകൾക്ക്, പഴച്ച വാദങ്ങൾ പറയുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന മറുപടികൾ രണ്ടു തരത്തിലുണ്ടാകും. മുജ്മലിൻ മുഫസ്സൽ, മുജ്മലായ മറുപടി ഉണ്ടാകും. എന്താ മുജ്മലായ മറുപടി എന്ന് പറഞ്ഞാൽ? ചുരുക്കത്തിലുള്ള മറുപടി, ഒറ്റവാക്കിലുള്ള മറുപടി. അപ്പൊ മുഫസ്സൽ, മുഫസ്സൽ എന്ന് പറഞ്ഞാൽ വിശദമായ മറുപടി. അപ്പൊ ചുരുക്കത്തിലുള്ള മറുപടി ഉണ്ടാകും, വിശദമായ മറുപടി ഉണ്ടാകും. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചുരുങ്ങിയ വാക്കുകളിലുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ കായിതകൾ ഉണ്ടാകും, ഒരിക്കലും തെറ്റുപറ്റാത്ത കായിതകൾ, തത്വങ്ങൾ, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുക. അതാണ് മുജ്മലായ മറുപടി, ചുരുക്കത്തിലുള്ള ഒറ്റവാക്കിലുള്ള മറുപടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാവും. നമ്മൾ പറഞ്ഞതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, ദർഉ തആറുദിൽ അഖ്ലി വൻ നഖൽ, ബുദ്ധിയും പ്രമാണവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തോന്നുന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള കിതാബ് അല്ലെ. ഇന്ന ഹദീസ് ബുദ്ധിക്കെതിരാണ്, ഇന്ന ആയത്ത് ബുദ്ധിക്കെതിരാണ്, നഊദു ബില്ലാ, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ള എഴുതിയിട്ടുള്ള ദർഉ തആറുദിൽ അഖ്ലി വൻ നഖൽ എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിന്റെ തുടക്കത്തിൽ ഇബ്നു തൈമിയ്യ പറയുന്ന ഒരു വാക്കുണ്ട്, രണ്ട് വരി. അദ്ദേഹം പറയുന്നു, ഇന്ന മൻ ആമന, ആരാണോ വിശ്വസിച്ചത്, ഈമാൻ സ്വീകരിച്ചത്, ഈമാനൻ യഖീനിയൻ മുഹഖഖൻ, വെറുതെ ഉള്ള ഈമാനല്ല, ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈമാനല്ല, ഈമാനൻ യഖീനിയൻ, യഖീനായിട്ടുള്ള വിശ്വാസം, സംശയമില്ലാത്ത വിശ്വാസം, മുഹഖഖൻ, ഉറപ്പുള്ള വിശ്വാസം, എന്ത് കാര്യത്തിൽ, എന്തിലാണ് വിശ്വസിച്ചത്, ബിസ്ദിഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖിൽ, സത്യസന്ധതയിൽ ഒരാൾ ആത്മാർത്ഥമായി അടിയുറച്ച് യഖീനോടെ വിശ്വസിച്ചാൽ, യഅലമു, അങ്ങനെയുള്ള ആൾക്ക് മനസ്സിലാകും, അവൻ ഉറപ്പായിരിക്കും, അന്ന കുല്ലമാ ആറദ ഖൗലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല്, അവിടുത്തെ വാക്കിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെതിരായിട്ട് എന്ത് വാക്ക് ആര് പറഞ്ഞാലും, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും, ഇനി പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടാൽ പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിനെതിരായിട്ട് ഒരു കാഴ്ച നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാൽ പോലും, ഫഹുവ ഹുജ്ജതുൻ ദാഹിദ, അത് ആ പ്രമാണം ദുർബലമായ പ്രമാണമായിരിക്കും, അതിനെതിരായി ആരാണോ സംസാരിച്ചത് ആ സംസാരം അടിസ്ഥാനരഹിതമായിരിക്കും എന്നുറപ്പാണ്. പിന്നെ അതെങ്ങനെ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്, അത് പഠിക്കേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ കണ്ണുകൊണ്ട് കണ്ടാൽ പോലും എന്ന് പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിനെതിരായിട്ടൊരു കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കാണുമോ, കണ്ടാൽ എന്നാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ സംഭവിച്ചാൽ ആ കാഴ്ച തെറ്റുക എന്നല്ലാതെ ഹദീസ് തെറ്റുകയില്ല. കാരണം എന്താണ്, നമ്മുടെ കാഴ്ചക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ടോ, ഉണ്ട്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ നിഴല്, നമ്മുടെ നിഴല് അതിന്റെ വലിപ്പം കൂടുന്നുണ്ടല്ലോ അല്ലേ, രാവിലെയുള്ള നിഴല് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വലിപ്പം മാറിക്കൊണ്ടിരിക്കും. ഈ നിഴല് വളരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ നിന്നിട്ട് നമ്മുടെ നിഴലിനെ നിരീക്ഷിച്ചാൽ ഈ നിഴല് വലുതാകുന്നതായിട്ട് നമുക്ക് കാണുമോ, ഇല്ല. പക്ഷെ നമ്മൾ അടയാളം വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ആ നിഴല് വളർന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ നിഴല് വലുതാകുന്നത്. അപ്പൊ ഒരാൾ ഇങ്ങനെ നിഴലിനെ കുറെ നേരം നോക്കിയിട്ട് പറയാം, നിഴല് വളരുന്നില്ല എന്ന് പറഞ്ഞു, നിഴലിന്റെ വലിപ്പം മാറുന്നില്ല, അവന്റെ കണ്ണ് കണ്ട കാര്യമാണ് പറയുന്നത്. പക്ഷെ തെറ്റല്ലേ, അത് തെറ്റാണ്. കാരണം കണ്ണിന്റെ കാഴ്ചക്ക് ഒരു പരിധിയുണ്ട്, അത്ര സൂക്ഷ്മമായ വളർച്ച, അത്ര സൂക്ഷ്മമായ വികാസം അത് കാണാൻ കണ്ണിന് കഴിയുന്നില്ല. അതുപോലെ എന്തെങ്കിലും സംഭവിക്കാം, നമ്മുടെ കണ്ണിന്റെ കാഴ്ച കാതുകൊണ്ട് കേട്ടത് തെറ്റായാലും ഹദീസ് തെറ്റുകയില്ല എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഹദീസിൽ വന്ന കാര്യം ഒരിക്കലും തെറ്റുകയില്ല, ഇത് സംശയമില്ല. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിന്റെ ഖൗല് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചു, സൂറത്ത് ഷൂറയിലെ 16-ാമത്തെ ആയത്ത്, വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹി, അള്ളാഹുവിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ, തൗഹീദിന്റെ കാര്യത്തിൽ തർക്കത്തിന് വരുന്ന ആളുകൾ, വാദങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ, മിംബഅദി മസ്തുജീബ ലഹു, അവന് വേണ്ട അത്രയും വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം, ഖുർആനും ഹദീസൊക്കെ വിശദീകരിച്ചു കൊടുത്തതിന് ശേഷവും അമ്പിയാക്കളുടെ ദഅവത്ത് അവനെത്തിയിട്ടും പിന്നെയും ഷിർക്ക് ചെയ്യാൻ, ബിദഅത്തുകൾ ചെയ്യാൻ, വാദങ്ങളുമായി തർക്കവുമായി വരുന്നവൻ, ഹുജ്ജത്തുഹും ദാഹിദ, അവരുടെ വാദങ്ങൾ പരാജയപ്പെടുന്നതാകുന്നു, തകർന്നു പോകുന്ന വാദങ്ങളാകുന്നു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഫിത്രത്തിൽ നമുക്ക് ബോധ്യമുള്ളതാണ്, നമുക്ക് യക്കീനാണ്, ഉറപ്പാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും അതിനെതിരായി വേറെ എന്ത് വന്നാലും, അതൊരു മഹാൻ പറഞ്ഞതാണെങ്കിലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് കിട്ടിയതാണെങ്കിലും ശാസ്ത്രം കണ്ടുപിടിച്ചതാണെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിലും ഇതെല്ലാം തകരാനുള്ളതാണ്. കാരണം അള്ളാഹു പറഞ്ഞാണ്, വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹി മിൻ ബഅദി മസ്തുജീബ ലഹു, അള്ളാഹുവിന്റെ വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ടതിന് ശേഷവും തർക്കത്തിന് വരുന്നവർ, അള്ളാഹുവിന്റെ വാക്കിവിടെ റസൂലിന്റെ വാക്കിവിടെ, അതിനെതിരെ തർക്കത്തിന് വരുന്നവർ, ഹുജ്ജത്തുഹും ദാഹിള, ഇവരുടെ പ്രമാണം എന്തായിരുന്നാലും അത് ബാത്തിലാണ്, നിരർത്ഥകമാണ്. അപ്പോ ഈ ആയത്തിൽ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റെന്ത് വാദം വന്നാലും അത് ബാത്തിലാണ് എന്നത് ഉറപ്പാണ്. പിന്നെ അതെങ്ങനെയെന്നുള്ളത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ഇതാണ് അൽ ജവാബുൽ മുജ്മൽ, ചുരുക്കത്തിലുള്ള മറുപടി, ഒറ്റ വാക്കിലുള്ള മറുപടി. പിന്നെയുള്ളത് വൽ ജവാബുൽ മുഫസ്സൽ, ഈ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം ഇബ്നു തൈമിയ്യ പിന്നെ ആ കിതാബിൽ വിശദീകരിക്കുകയാണ്. 10 വോള്യമുണ്ട് കിതാബ്, ദർഉ തആറുദിൽ അഖ്ലി വൻ നഖൽ. ആ കിതാബിൽ അള്ളാഹുവിന്റെ കിതാബിൽ റസൂലിന്റെ സുന്നത്തിലുമുള്ള എന്തൊക്കെ വാക്കുകൾ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ടോ അതിനോരോന്നിനോരോന്നിനെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ കിതാബിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് അദ്ദേഹത്തിന്റെ നൂനിയയിൽ കാണാം. وله كتاب العقل والنقل الذي ما في الوجود له نظير ثاني. ابن تيميه العقل والنقل എന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പ്രത്യേകത എന്താണ്? ما في الوجود له نظير ثاني. ഈ പ്രപഞ്ചത്തിൽ ഇതുപോലെ ഒരു കിതാബില്ല. ഖുർആനും സുന്നത്തും കഴിഞ്ഞാൽ മനുഷ്യന്മാർ എഴുതിയ കിതാബുകളുടെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു കിതാബില്ല എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ള 10 വോള്യത്തിൽ അദ്ദേഹം വിശദീകരിച്ചത് അൽ ജവാബുൽ മുഫസ്സൽ, വിശദമായ മറുപടിയാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകും, ഏതൊരു ബാത്തിലിന്റെയും മറുപടി രണ്ടു വിധത്തിലുണ്ടാകും. ചുരുങ്ങിയ രൂപത്തിലുള്ള മറുപടി ഉണ്ടാകും, മുഫസ്സലായിട്ടുള്ള വിശദമായിട്ടുള്ള മറുപടി ഉണ്ടായിരിക്കും. അതാണ് ആമുഖമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ ഇനി അദ്ദേഹം വിശദമായി ഷിർക്കിന് വേണ്ടി കൊണ്ടുവരുന്ന തെളിവുകൾക്ക് ഓരോന്നോരോന്നായി മറുപടി പറയുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമുക്കത് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാഫി ആയ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅന ബിമാ അല്ലംതന വഅല്ലിംന മാ യൻഫഉന. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.